Hashtag ജൂലൈ 22 ലോക ബ്രെയിൻ ദിനം. ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശ്യാം കൃഷ്ണൻ സംസാരിക്കുന്നു.
കോടാനുകോടി നാഡീകോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ കേവലം 1.5 കിലോയിൽ താഴെ മാത്രം ഭാരമുള്ള നമ്മുടെ ഓരോരുത്തരുടെയും തലയ്ക്കുള്ളിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുള്ള, കാണാൻ ഒട്ടും തന്നെ ആകർഷകമല്ലാത്ത നരച്ച ജെല്ലി പോലെയുള്ള മഹാത്ഭുതമാണ് മനുഷ്യന്റെ തലച്ചോറ്. ഈ അവയവത്തിന്റെ കഴിവുകൾ നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും രുചിയിലൂടെയും ഗന്ധങ്ങളിലൂടെയും സ്പർശനത്തിലൂടെയും മറ്റും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കുവാനും അത്തരം അറിവുകൾ ഉപയോഗിച്ച് ചിന്തയിലൂടെയും തീരുമാനങ്ങൾ എടുക്കുവാനും ചലനങ്ങളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും നമ്മുടെ തീരുമാനങ്ങൾ നടപ്പാക്കാനും സാമൂഹ്യ ബന്ധങ്ങളെ നിലനിർത്താനും വികാരങ്ങൾ പ്രകടിപ്പിക്കാനുമെല്ലാം നമ്മെ പര്യാപ്തമാക്കുന്നത് ഈ ചെറിയ അവയവമാണ്. തലച്ചോറിനെ പല കാരണങ്ങൾ കൊണ്ടും ഒരു കമ്പ്യൂട്ടറിനോട് ഉപമിക്കാവുന്നതാണ്. കമ്പ്യൂട്ടറിൽ നാം കൊടുക്കുന്ന ഇൻഫർമേഷൻ അഥവാ ഇൻപുട്ട് ഡേറ്റ അനവധി മൈക്രോ ചിപ്പുകളിൽ വിശകലനം ചെയ്താണല്ലോ ഔട്ട്പുട്ട് അഥവാ റിസൾട്ട് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ തലച്ചോർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാഴ്ച, കേൾവി തുടങ്ങിയ ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന വസ്തുതകൾ, അതായത് ഇൻഫർമേഷൻ, ശ്രദ്ധാപൂർവം വിശകലനം ചെയ്ത് ആവശ്യമുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് അത്തരം വിവരങ്ങൾ ഉപയോഗിച്ച് ചലനങ്ങളും മറ്റും പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന ശതകോടിക്കണക്കിന് സൂക്ഷ്മമായ നാഡീകോശങ്ങൾ അഥവാ ന്യൂറോൺസിനാലാണ്. ഓരോ നാഡീകോശവും വിവരങ്ങൾ വിശകലനം ചെയ്ത് തീരുമാനമെടുക്കുന്ന അഥവാ ഔട്ട്പുട്ട് ഡേറ്റ ഉണ്ടാക്കുന്ന ഒരു മൈക്രോ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്യന്തം സൂക്ഷ്മമായ ഈ നാഡീകോശങ്ങൾക്ക് മറ്റു നാഡീകോശങ്ങളിൽ നിന്ന് വിവരശേഖരണം നടത്തുന്നതിനായി ഡെൻഡ്രൈറ്റുകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മമായ കേബിളുകൾ ഉണ്ട്. അതുപോലെ തന്നെ മറ്റു കോശങ്ങളിലേക്ക് വിവരങ്ങൾ പകർന്നു കൊടുക്കുവാനായി ആക്സൺ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂക്ഷ്മമായ കേബിളുകളും ഉണ്ട്. ഓരോ നാഡീകോശവും ഡെൻഡ്രൈറ്റുകൾ വഴി മറ്റു നാഡീകോശങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്ത ശേഷം ആക്സൺ വഴി മറ്റു നാഡീകോശങ്ങളിലേക്ക് വിവരങ്ങൾ പകർന്നു നൽകുകയും ചെയ്യും എന്നർത്ഥം. വളരെ സൂക്ഷ്മമായ വൈദ്യുത സിഗ്നലുകൾ വഴിയാണ് നാഡീകോശങ്ങൾ ഇപ്രകാരം ഡെൻഡ്രൈറ്റുകളിലൂടെയും ആക്സണുകളിലൂടെയും പരസ്പരം സംവദിക്കുന്നത്. തലച്ചോറിനൊപ്പം നട്ടലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സ്പൈനൽ കോർഡ് അഥവാ സുഷുമ്നാനാഡിയും സുഷുമ്നാനാഡിയിൽ നിന്ന് ഉത്ഭവിച്ച് ശരീരമാകെ വ്യാപിച്ച് കിടക്കുന്ന പെരിഫറൽ നെർവുകളും നാഡീവ്യൂഹത്തിൻ്റെ അഥവാ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളാണ്. കൈകാലുകളിൽ നിന്നും മറ്റ് അവയവങ്ങളിൽ നിന്നുമുള്ള സ്പർശനവും മറ്റ് സെൻസേഷനുകളും തലച്ചോറിലേക്ക് എത്തുന്നതും ചലനത്തിനും മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനത്തിനുമുള്ള തലച്ചോറിൻ്റെ നിർദ്ദേശങ്ങൾ തിരിച്ച് കൈകാലുകളിലേക്കും മറ്റ് ആന്തരാവയവങ്ങളിലേക്കും എത്തുന്നതും സുഷുമ്നാനാഡിയിലൂടെയും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന പെരിഫറൽ നെർവുകളിലൂടെയുമാണ്. മനുഷ്യൻ്റെ തലച്ചോറിൽ ഏതാണ്ട് 86 മുതൽ 100 ബില്യൺ വരെ നാഡീകോശങ്ങളുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. 1 ബില്യൺ എന്നാൽ 100 കോടി, അതായത് മൊത്തം ഏതാണ്ട് 8500 മുതൽ 10000 കോടി വരെ നാഡീകോശങ്ങൾ തലച്ചോറിൽ ഉണ്ട് എന്നർത്ഥം. ഈ നാഡീകോശങ്ങൾ പരസ്പരം സംവദിക്കുന്ന സൂക്ഷ്മമായ കേബിളുകളായ ഡെൻഡ്രൈറ്റുകളുടെയും ആക്സണുകളുടെയും മൊത്തം നീളം ഏതാണ്ട് 850,000 കിലോമീറ്റർ. അതായത് ഒരു മനുഷ്യൻ്റെ തലച്ചോറിലെ ന്യൂറോണുകളെ, അതായത് നാഡീകോശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ കൊച്ചു കേബിളുകളെ ഒന്നിനു പിറകെ ഒന്നായി വെച്ചാൽ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരത്തിൻ്റെ 2.5 മടങ്ങിലധികം വരും എന്നർത്ഥം. തലച്ചോർ ഒരു മഹാത്ഭുതമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലായി കാണുമല്ലോ. വളരെ സങ്കീർണമായതിനാൽ തന്നെ എളുപ്പം കേടുപറ്റാവുന്ന ഒരു അവയവവും കൂടിയാണ് തലച്ചോർ. അതുകൊണ്ട് തന്നെ വളരെ ഉറപ്പേറിയ അറയായ തലയോട്ടിക്കുള്ളിൽ നിരവധി ആവരണങ്ങൾ കൊണ്ട് പൊതിഞ്ഞാണ് തലച്ചോറിനെ പ്രകൃതി സൂക്ഷിക്കുന്നത്. രക്തത്തിലൂടെ വരുന്ന എല്ലാ രാസഘടകങ്ങൾക്കും തലച്ചോറിലേക്ക് മറ്റ് അവയവങ്ങളിലേക്ക് എന്നതുപോലെ എളുപ്പം പ്രവേശിക്കാനാവില്ല. അനാവശ്യമായ യാതൊന്നും തലച്ചോറിൽ എത്താതിരിക്കാൻ തലച്ചോറിലെ രക്തക്കുള്ളികളുടെ ഭിത്തിയിൽ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന ഒരു സംരക്ഷണ കവചവും ഉണ്ട്. എപ്പോഴും വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഒരു അവയവമാകിയാൽ പ്രാണവായുവിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും മറ്റ് പോഷകങ്ങളുടെയും തടസ്സമില്ലാത്ത സപ്ലൈ തലച്ചോറിന് എപ്പോഴും ലഭ്യമായിരിക്കുകയും വേണം. ഇതുകൊണ്ട് തന്നെ തലച്ചോറിൻ്റെ ഭാരം ശരീരഭാരത്തിൻ്റെ 2% താഴെ മാത്രമാണ് എങ്കിലും ഹൃദയത്തിൽ നിന്ന് ഓരോ മിനിറ്റിലും പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിൻ്റെ 20% തലച്ചോറിലേക്കാണ് ഒഴുകുന്നത്. തലച്ചോറിൻ്റെ ഭാഗങ്ങളിലേക്കുള്ള രക്തയോട്ടം മിനിറ്റുകളോളം നിലച്ചാൽ പോലും തലച്ചോറിന് കേട് സംഭവിക്കും. ഇങ്ങനെ തലച്ചോറിലെ രക്തയോട്ടം തടസ്സപ്പെട്ട് കേട് സംഭവിക്കുന്നതിനാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോളും കൊഴുപ്പുകളും രക്തത്തിൽ കൂടുന്നത്, പുകവലി, പ്രായം കൂടുന്നത് തുടങ്ങിയവ തലച്ചോറിലെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാവുന്നതിനും തൽഫലമായി സ്ട്രോക്ക് വരുന്നതിനും കാരണമാവാം. തലച്ചോറിൻ്റെ ഏതു ഭാഗത്ത് സ്ട്രോക്ക് വരുന്നു എന്നതിനനുസരിച്ച് ലക്ഷണങ്ങൾ മാറി മാറി വരാം. ശരീരത്തിൻ്റെ ഒരു വശത്ത് പെട്ടെന്നുണ്ടാകുന്ന ബലക്കുറവ് അഥവാ പക്ഷാഘാതം, ബാലൻസ് നഷ്ടപ്പെടുക, സംസാരശേഷിയോ ഒരു വശത്തെ കാഴ്ചയോ നഷ്ടപ്പെടുക എല്ലാം സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളായി മാറി മാറി വരാം. പ്രായം കൂടുന്നത് നമുക്ക് തടയാനാവില്ല. എന്നാൽ ചിട്ടയായ വ്യായാമത്തിലൂടെയും നല്ല ഭക്ഷണശീലങ്ങളിലൂടെയും കൃത്യമായ മരുന്ന് ചികിത്സയിലൂടെയും രക്തസമ്മർദ്ദത്തെയും പ്രമേഹത്തെയും കൊളസ്ട്രോളിനെയും ഒക്കെ നിയന്ത്രിക്കാനും അങ്ങനെ സ്ട്രോക്ക് വരുന്നത് ഒരു വലിയ അളവ് വരെ തടയാനുമാകും. പുകവലി ഒഴിവാക്കുന്നതും സ്ട്രോക്ക് വരാതിരിക്കുന്നതിന് വളരെ പ്രധാനമാണ്. മനുഷ്യരുടെ മസ്തിഷ്കം കോടാനുകോടി നാഡീകോശങ്ങളാൽ നിർമ്മിതമായ ഒരു അവയവമാണ് എന്ന് നാം തുടക്കത്തിൽ പറഞ്ഞല്ലോ. തലച്ചോറിലെ നാഡീകോശങ്ങൾ അകാലത്തിൽ ദ്രവിച്ചു പോകുന്ന ഒരു വിഭാഗം രോഗങ്ങളുണ്ട്. ഇവയെ ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങൾ അഥവാ മസ്തിഷ്ക തേയ്മാന രോഗങ്ങൾ എന്ന് പറയുന്നു. അൽഷീമർ രോഗവും പാർക്കിൻസൺ രോഗവുമാണ് സാധാരണയായി കാണുന്ന ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങൾ അഥവാ മസ്തിഷ്ക തേയ്മാന രോഗങ്ങൾ. ഇത്തരം രോഗങ്ങൾ അപൂർവമായി ചെറുപ്പക്കാരിലും വരാമെങ്കിലും പൊതുവെ പ്രായമായവരിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. പ്രായം വർദ്ധിക്കും തോറും ഇത്തരം രോഗങ്ങൾ വരാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. അൽഷീമർ രോഗം തുടക്കത്തിൽ ഓർമ്മയുടെയും ശ്രദ്ധയുടെയും ബുദ്ധിശക്തിയുടെയും പ്രവർത്തനത്തെ ബാധിക്കുമ്പോൾ, അതായത് ഡിമെൻഷ്യ അഥവാ മേധാക്ഷയം ഉണ്ടാക്കുമ്പോൾ, പാർക്കിൻസൺ രോഗം ചലനങ്ങളുടെ നിയന്ത്രണത്തെയും വേഗത്തെയുമാണ് ബാധിക്കുന്നത്. തൽഫലമായി പാർക്കിൻസൺ രോഗമുള്ളവർക്ക് വിറയൽ, പേശി മുറുക്കം, ചലനങ്ങളുടെ വേഗത നഷ്ടപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം. കൂടാതെ വിഷാദം, മലബന്ധം, ഉറക്കപ്രശ്നങ്ങൾ, മാനസികമായ വ്യതിയാനങ്ങൾ തുടങ്ങിയവയും തലച്ചോറിനെ ബാധിക്കുന്ന ഇത്തരം മസ്തിഷ്ക തേയ്മാന രോഗങ്ങളിൽ ഉണ്ടാകാം. അൽഷീമർ രോഗം, പാർക്കിൻസൺ രോഗം തുടങ്ങിയ മസ്തിഷ്ക തേയ്മാന രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ജനിതക വ്യതിയാനങ്ങൾ ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുവാൻ കാരണമായേക്കാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഘടകം മാത്രമാണ്. നിർഭാഗ്യവശാൽ ഇത്തരം മസ്തിഷ്ക തേയ്മാന രോഗങ്ങളെ ഭേദപ്പെടുത്തുവാനോ അല്ലെങ്കിൽ കൂടുതൽ കഠിനമാകാതെ തൽസ്ഥിതിയിൽ പിടിച്ചു നിർത്തുവാനോ ഉള്ള ഫലപ്രദമായ ചികിത്സാരീതികൾ ഒന്നും തന്നെ നിലവിൽ ലഭ്യമല്ല. രോഗലക്ഷണങ്ങളെ നിയന്ത്രിച്ച് രോഗിക്ക് കുറേയൊക്കെ ആശ്വാസം പകരാൻ മാത്രമേ നിലവിലുള്ള ചികിത്സാരീതികൾക്ക് കഴിയൂ. അൽഷീമർ രോഗം പോലെയുള്ള മസ്തിഷ്ക തേയ്മാന രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കാൻ അല്ലെങ്കിൽ വരുന്നത് താമസിപ്പിക്കുവാനും ബ്രെയിൻ ഹെൽത്ത് നിലനിർത്തുവാനുമുള്ള ലഘുവായ മാർഗങ്ങളുണ്ട്. തലച്ചോറിന് വ്യായാമം നൽകുന്നതാണ് അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന്. വിദ്യാഭ്യാസം കൂടുതൽ നേടുന്നവരിലും ബുദ്ധിശക്തി കൂടുതൽ ഉപയോഗിക്കേണ്ട ജോലികൾ ചെയ്യുന്നവരിലും കൂടുതൽ ഭാഷകൾ പഠിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നവരിലും അൽഷീമർ രോഗം പോലെയുള്ള മസ്തിഷ്ക തേയ്മാന രോഗങ്ങളും അവ മൂലമുള്ള മേധാക്ഷയം അതായത് ഡിമെൻഷ്യയും ഉണ്ടാകാനുള്ള സാധ്യത കുറയും. ഇത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. വായന, പദപ്രശ്നങ്ങൾ പോലെയുള്ള കളികൾ, ഊഷ്മളമായ സാമൂഹ്യ ബന്ധങ്ങൾ നിലനിർത്തുന്നത്, സുഹൃത്തുക്കളുമായുള്ള സംഭാഷണങ്ങൾ ഒക്കെ മനസ്സിന് വ്യായാമം നൽകുകയും ബ്രെയിൻ ഹെൽത്ത് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. കേൾവിക്കുറവും മേധാക്ഷയം ഉണ്ടാകാനുള്ള സാധ്യതയും തമ്മിലും ബന്ധമുണ്ട്. കേൾവിക്കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുക. കേൾവിശക്തി കുറയുന്നത് ബ്രെയിൻ ഹെൽത്തിന് ഒട്ടും നല്ലതല്ല. മദ്യപാനം മേധാക്ഷയ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ ഡേറ്റ പ്രകാരം മദ്യത്തിൻ്റെ അപകടം ആദ്യത്തെ തുള്ളി തൊട്ട് തന്നെ തുടങ്ങുന്നു. അതായത് സുരക്ഷിതമായ മദ്യപാനം എന്നൊന്നില്ല എന്നർത്ഥം. മദ്യം പൂർണ്ണമായി ഒഴിവാക്കേണ്ട ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ കരളിൻ്റെ മാത്രമല്ല തലച്ചോറിൻ്റെയും സുരക്ഷയ്ക്ക് മദ്യപാനം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. പുകവലിയും തലച്ചോറിന് വില്ലനാണ്. ചെറുപ്പകാലത്തിലും മധ്യവയസ്സിലും ആരോഗ്യകരമായ ഒരു ജീവിതശൈലി സ്വീകരിച്ചാൽ വാർദ്ധക്യത്തിൽ പ്രസരിപ്പുള്ള ഒരു മനസ്സും തലച്ചോറും ഉണ്ടാവും എന്നർത്ഥം.
ജൂലൈ 22 ലോക ബ്രെയിൻ ദിനം. ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശ്യാം കൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. Shagam